ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഊർജ്ജ വാരത്തിന് ഗോവയിൽ തുടക്കമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉൽപ്പാദന സേവന മേഖലകളെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണപ്പാളി കേസിൽ നിയമസഭയിൽ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. സഭാ കവാടത്തിൽ രണ്ട് പ്രതിപക്ഷ എംഎൽഎമാർ സത്യാഗ്രഹം തുടങ്ങി. അവയവമാറ്റം ഉൾപ്പെടെ ചെലവേറിയ ചികിത്സകൾക്ക് പ്രത്യേക ഇൻഷുറൻസ് നടപ്പാക്കുന്നതിന്റെ പ്രായോഗികത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ആരംഭിച്ചു. ബജറ്റ് സമ്മേളനം നാളെ മുതൽ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമ്മാനിക്കും. അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോള വ്യാപാര വിതരണ ശൃംഖലയുടെ മൂന്നിലൊന്ന് സംഭാവന ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഏകോപനമാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ ഇന്ത്യ ഊർജ്ജ വാരത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉൽപ്പാദന സേവന മേഖലകളെ ഉത്തേജിപ്പിക്കും. ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള ആഗോള വേദിയായി ഇന്ത്യ ഊർജ്ജ വാരം മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണക്കേസ് വിഷയം ഉയർത്തി രണ്ട് പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു. നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സഭ ഇന്ന് സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ശബരിമല വിഷയം ഉയർത്തുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സി ആർ മഹേഷും നജീബ് കാന്തപുരവുമാണ് സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചത്. സഭാ നടപടികളിൽ സഹകരിച്ചുകൊണ്ട് തന്നെ സമരം തുടരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത്. എന്നാൽ സമരം സഭാ കവാടത്തിൽ ആണെങ്കിലും ഫലത്തിൽ ഹൈക്കോടതിക്ക് എതിരെയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് എസ് ഐ ടി അന്വേഷണം തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ചോദ്യോത്തരവേള തുടർന്നു എങ്കിലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു.
ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ നടക്കും. ഈ മാസം 29-നാണ് സംസ്ഥാന ബജറ്റ്. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിഷയത്തിൽ സിപിഐഎമ്മും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്നുള്ളതുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ച ശേഷം മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സിപിഐഎം പ്രവർത്തകർ മർദ്ദിച്ചതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അവയവമാറ്റം ഉൾപ്പെടെ ചെലവേറിയ ചികിത്സകൾക്കായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന്റെ പ്രായോഗികത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവയവമാറ്റ ചികിത്സയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന സഹായധനത്തിന്റെ ഉയർന്ന പരിധി സംബന്ധിച്ച് എ കെ അഷ്റഫിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം.
അവയവമാറ്റം മാത്രമല്ല മറ്റ് തരത്തിലുള്ള ചികിത്സകൾക്കും വലിയ തുക ചെലവഴിക്കേണ്ടതായി വരുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാരിന് ആ മുഴുവൻ ബാധ്യതയും വഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ നാം എല്ലാവരും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകമായ ഇൻഷുറൻസ് രീതികൾ ഈ കാര്യത്തിൽ പ്രായോഗികമാണോ എന്നുള്ളതടക്കം സർക്കാർ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
സംസ്ഥാനത്ത് നഗരനയം ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം നഗരനയം ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് എസ് ഐ ആർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കണം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ മറ്റന്നാൾ പാർലമെന്റിൽ സമർപ്പിക്കും. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. നാളെ മുതൽ ഫെബ്രുവരി 13 മാർച്ച് 9 ഏപ്രിൽ 2 രണ്ട് ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. അതിനിടെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. 30 ദിവസത്തെ ബജറ്റ് സമ്മേളനം സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേരള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. വൈകിട്ട് തിരുവനന്തപുരം വയലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയൻ അധ്യക്ഷനാകും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ഥാടകർക്ക് പരാതിരഹിത സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഹജ്ജ് കമ്മിറ്റിയുടെ സാങ്കേതിക ക്ലാസ് രണ്ടാംഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 5 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജ് തീർത്ഥാടക സംഘങ്ങൾ പുറപ്പെടുന്നത്. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാഭിയാൻ, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാഭിയാൻ എന്നീ പദ്ധതികളുടെ മേഖലാതല അവലോകന യോഗം കണ്ണൂർ സർവകലാശാലയിൽ ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ സർവകലാശാല വൈസ് ചാൻസലർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഗവേഷണം, കണ്ടെത്തലുകൾ തുടങ്ങിയവയിലൂടെ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കേന്ദ്ര ഗവൺമെന്റ് PM-USHA റൂസ പദ്ധതികളിലൂടെ ശ്രമിക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു. നിലവിലുള്ള പദ്ധതികൾ വിലയിരുത്തുന്നത് കൂടാതെ ഭാവി പദ്ധതികളുടെ ആസൂത്രണം, കേന്ദ്ര പദ്ധതികളിൻ കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് വിലയിരുത്തലുകളും യോഗത്തിൽ ഉണ്ടാകും.
മകരവിളക്ക് ദിനം അനുമതിയില്ലാതെ ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സിനിമാ ഷൂട്ടിംഗ് നടത്തിയതിന് സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ വനം വകുപ്പ് കേസെടുത്തു. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായ സ്ഥലത്താണോ ചിത്രീകരണം നടത്തിയതെന്ന് വനം വകുപ്പ് പരിശോധിച്ചു വരികയാണ്. വനത്തിൽ അതിക്രമിച്ച് കയറിയതടക്കം വകുപ്പുകളാണ് സംവിധായകനെതിരെ ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിലിരുന്ന് പരസ്യമായി മദ്യപിച്ച 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാർ മദ്യപിച്ചത് ഡ്യൂട്ടി സമയത്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നല്ല നടപ്പ് പരിശീലനം നൽകാനും തീരുമാനിച്ചു. സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് മരിക്കാനിടയായ കേസിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കേസിൽ റിമാൻഡിലാണ് ഷിംജിത. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സിംബാബ്വേയിൽ നടക്കുന്ന U19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരെ നേരിടും. സൂപ്പർ സിക്സ് സ്റ്റേജിലെ 6 മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കും. ടൂർണമെന്റിൽ തുടർച്ചയായ ജയത്തോടെയാണ് ഇന്ത്യ മുന്നേറുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 133 പോയിന്റ് നേട്ടത്തിൽ 81671, നിഫ്റ്റി 69 പോയിന്റ് ഉയർന്ന് 25118 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 118760 രൂപയും ഗ്രാമിന് 14845 രൂപയുമാണ് ഇന്നത്തെ വില. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 7:30 വഡോദരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 15 റൺസിന് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഒഡീഷയെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്ക് അസമിലാണ് മത്സരം. ഒരു ജയവും സമനിലയും ഉൾപ്പെടെ 4 പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ കേരളം ഒന്നാമതാണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ കേരളത്തിന് ക്വാർട്ടർ റൌണ്ട് ഉറപ്പാകും. 2026-27 അധ്യയന വർഷത്തെ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. കീം 2026 പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ CEE.kerala.gov.in സന്ദർശിക്കുക. തിരുവനന്തപുരത്തെ മലയൻകീഴ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് നിർവഹിക്കും. 6 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന മന്ദിരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങൾ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പുതിയ പദ്ധതിയായ വിരമിക്കൽ ആനുകൂല്യ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. വെട്ടുകാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾ അംശാദായമായി അടച്ച തുക വിരമിക്കുന്ന സമയത്ത് തിരികെ നൽകണമെന്ന ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഊർജ്ജ വരത്തിന് ഗോവയിൽ തുടക്കമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉൽപാദന സേവന മേഖലകളെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണപ്പാളി കേസിൽ നിയമസഭയിൽ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. സഭാ കവാടത്തിൽ 2 പ്രതിപക്ഷ MLA സത്യാഗ്രഹം തുടങ്ങി. അവയവ മാറ്റം ഉൾപ്പെടെ ചെലവേറിയ ചികിത്സകൾക്ക് പ്രത്യേക ഇൻഷുറൻസ് നടപ്പാക്കുന്നതിന്റെ പ്രായോഗികത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ആരംഭിച്ചു. ബജറ്റ് സമ്മേളനം നാളെ മുതൽ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമ്മാനിക്കും. U19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.